നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
സ്ത്രീധനം, അത് കൊടുക്കരുത്, വാങ്ങരുത്, നിയമവിരുദ്ധമാണ്. ഇന്ത്യയിൽ 6 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിയമം മൂലം നിരോധിച്ച സ്ത്രീധനത്തിന്റെ പേരിലാണ് കേരളത്തിൽ ഇന്നും മരണങ്ങൾ നടക്കുന്നത്. പുറത്തറിഞ്ഞാൽ കുറ്റകരമാണെങ്കിലും സ്ത്രീധനം എന്ന ദുരാചാരം കേരളത്തിൽ പരസ്യമായ രഹസ്യമാണ്. വിപണിയിൽ പോയി സാധനങ്ങൾ വിലപേശി വാങ്ങുന്ന ലാഘവത്തോടെയാണ് പലരും പെൺകുട്ടികൾക്ക് വിലപേശുന്നത്. നിയമവിരുദ്ധമാക്കി 6 പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിൽ കുരുതി കൊടുക്കേണ്ടി വന്നത് നിരവധി പെൺകുട്ടികളുടെ ജീവനുകളാണ്. 2019 ശ്വാസം മുട്ടി മരിച്ച കൃതിക്ക് പിന്നാലെ 2020 പാമ്പുകടിയേറ്റു മരിച്ച ഊത്ര ഇപ്പോൾ 2021 ഇത് വിസ്മയയിലെത്തി നിൽക്കുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരപീഡനത്തിന് ഇരയായി മരിച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ പട്ടികയാണിത്. എത്രയോ സ്ത്രീകൾ പുറത്തു പറയാതെ ഈ സങ്കടക്കടലിൽ മുങ്ങി താഴുന്നുണ്ടാവും. നിയമവിരുദ്ധമാക്കിയ 6 പതിറ്റാണ്ടുകൾക്ക് ശേഷവും കേരളത്തിൽ ഇത് തുടരുമ്പോൾ ഓസ്ട്രേലിയയിലെത്തിയ ശേഷം മലയാളികൾക്കിടയിൽ സ്ത്രീധനത്തെക്കുറിച്ചുള്ള ചിന്തയിൽ മാറ്റം വന്നിട്ടുണ്ടോ? അതോ ഇവിടെ എത്തിയ ശേഷവും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ഇതേക്കുറിച്ചറിയാൻ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളുടെ അഭിപ്രായങ്ങൾ SBS മലയാളം തേടി. ഓസ്ട്രേലിയ എന്ന വികസിത രാജ്യത്തെത്തിയിട്ടും സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം നേരിടുന്ന പലരുമുണ്ടെന്നാണ് മെൽബണിലുള്ള ടെസി തോമസ് പറയുന്നത്. ഓസ്ട്രേലിയയിലെത്തിയ ശേഷവും മലയാളികൾക്കിടയിൽ സ്ത്രീധനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്നും ടെസി പറയുന്നു.
നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഇവിടെ വന്ന് യങ്സ്റ്റേഴ്സ് ആയിട്ട് സെറ്റിൽ ആകുന്നവരുടെ ഇടയിൽ ഇപ്പോഴും ഡൗറി തന്നത് കുറഞ്ഞു പോയെന്ന് ഉള്ള സംസാരങ്ങള് കേട്ടിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് പുതിയതായിട്ട് ഇവിടെ വരുന്ന കപ്പിൾസ് ഫാമിലി യങ് ഫാമിലീസിലൊക്കെ ഈ പ്രശ്നം ഉണ്ടെങ്കിലും ഒത്തിരി അങ്ങോട്ട് ഈ പ്രശ്നം നമ്മുടെ നാട്ടിലെ പോലെ വഷളാകുന്നില്ല. കാരണം ഇവിടെ നിയമം ഡൊമസ്റ്റിക് വയലൻസ് അബ്യൂസ് വെർബൽ ഫിസിക്കൽ ഇമോഷണൽ അബ്യൂസ് ഒക്കെ ഇവിടെ നിയമപരമായിട്ട് അത് പ്രൊട്ടക്ഷൻ ഉണ്ട്. കപ്പിൾസിൽ ആരെങ്കിലും ഒരാള് ഇതിന്റെ ഒരു എവിഡൻസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞെന്നാൽ അല്ലെങ്കിൽ പോലീസിന് ഒരു കംപ്ലൈന്റ് കൊടുത്തെങ്കിൽ ദർ വിൽ ബി ആക്ഷൻസ് ടേക്കൺ. അതുകൊണ്ടാണ് ഇവിടെ ഒത്തിരി ഒന്നും നടക്കാത്തതെന്നാണ് എനിക്ക്. അല്ലാതെ നമ്മളുടെ മനുഷ്യര് കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിൽ വന്ന് ഇവിടെ ജോലിയായി എന്തുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല.
എന്നാൽ ഓസ്ട്രേലിയയിലെത്തിയ ശേഷം സ്ത്രീധനത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെയുള്ള കാഴ്ചപ്പാടിൽ പാടെ മാറ്റം വന്നതായി സിഡ്നിയിലുള്ള ജേക്കബ് തോമസ് പറയുന്നു.
സ്ത്രീധനം സംബന്ധിച്ച് എന്റെ ചിന്താഗതിയിൽ സമൂലമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തെ ഇവിടുത്തെ ജീവിതവും 5 വർഷത്തെ ന്യൂസിലൻഡ് ജീവിതത്തിലും ഇടയ്ക്ക് ഈ സ്ത്രീധന സമ്പ്രദായവും അത് അതിന്റെ ഭാഗമായ അറേഞ്ച്ഡ് മാരേജും തികച്ചും പ്രിമിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഞാൻ ഇപ്പം എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പം ഒരു വിവാഹപ്രായമായ പുരുഷനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് യോജിക്കത്തില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇതൊരു നോം ആയിരുന്നു. അന്ന് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. പക്ഷേ സ്ത്രീധനം എന്നുള്ളത് യാതൊരു കാരണവശാലും പാടില്ല എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹത്തിലെ അങ്ങനെ ഒരു സംഭവം ഒരു സംഭവം പോലും നടന്നതായിട്ട് എനിക്ക് അറിവില്ല. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ അവർ തന്നെ അവരുടെ ആൺകുട്ടികൾ പെൺകുട്ടികളെ കണ്ടുപിടിക്കുകയും പെൺകുട്ടികൾ ആൺകുട്ടികളെ കണ്ടുപിടിക്കുകയും അങ്ങനെയുള്ള വിവാഹങ്ങളാണ് നടക്കാറ് കൂടുതൽ.
ഇതേ അഭിപ്രായമാണ് അഡലൈഡിലുള്ള സായ് സരസ്വതി അനീഷിനും. സ്ത്രീധനം എന്ന സമ്പ്രദായം ഇല്ലാത്തത് തന്നെയാണ് ഓസ്ട്രേലിയയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നെന്നും സായി പറയുന്നു.
എന്നെ സംബന്ധിച്ച് നാട്ടിന്ന് തന്നെ നാട്ടിൽ ആയിരിക്കുമ്പോൾ തന്നെ സ്ത്രീധനം എന്നുള്ള കോൺസെപ്റ്റിന് വളരെ എതിരായിരുന്നു. പക്ഷെ നാട്ടില് തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ന് പോലും സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ച കുട്ടികൾ ധാരാളമായിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പ്യുവർ ഓസ്ട്രേലിയൻ വെഡിങ്സ് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയും സ്വന്തം മക്കളുടെ കല്യാണത്തിന് ഫാമിലിയായും എന്നാൽ അതിഥികളുമായിട്ടാണ് ചെല്ലുന്നത് കല്യാണത്തിന്. അവര് മക്കളുടെ കല്യാണത്തിന് അവർ ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് കാശ് കൊടുക്കുന്നു, മക്കളെ സഹായിക്കുന്നു, സന്തോഷമായിട്ട് അവരെ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്തിട്ട് അവരെ കല്യാണ ജീവിതത്തിലേക്ക് വിടുന്നു. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ കല്യാണം കഴിക്കുന്ന പെണ്ണും ആണും ഈക്വലായിട്ട് ഷെയർ ഇട്ടിട്ടാണ് അവരുടെ കല്യാണം നടക്കുന്നത്. അത് എത്ര പ്രശംസിച്ചാലും മതിയാവാത്ത ഒരു ദ ബെസ്റ്റ് കൾച്ചറാണ് എന്നാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. ചെറുക്കൻ എന്താണുള്ളതെന്ന് ചെറുക്കനും അറിയാം, പെണ്ണിന് എന്താണുള്ളതെന്ന് പെണ്ണിനും അറിയാം. അവർ രണ്ടാളും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടോ അവരുടെ ഫാമിലീസ് കണ്ടിട്ടോ അല്ല മിക്കവാറും കല്യാണങ്ങളും നടക്കുന്നത്. അവരിഷ്ടപ്പെടുന്നു, അവരുടെ രീതിയിൽ അവർ പ്രപ്പോസ് ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള പൈസയുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് അവര് ചെലവ് ചെയ്ത് അവർ കല്യാണം നടത്തുന്നു. അവിടെ ഒരിക്കലും അവർ അച്ഛനും അമ്മയ്ക്കും ഭാരമാകുന്നുമില്ല, അങ്ങനെ ഭാരമാകുമെന്ന് അച്ഛനമ്മമാർ ചിന്തിക്കുന്നുമില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ആ രീതിയിൽ പോകുന്നത്. അപ്പൊ കുട്ടികൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവും. അവർ മാരീഡ് ലൈഫിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ജീവിക്കാൻ പോവുകയാണ് എന്ന് തോന്നുമ്പോൾ അവർ വർക്ക് ചെയ്യും. കാരണം അമ്മയും അച്ഛനും അവർ പ്രൊവൈഡ് ചെയ്യാനുള്ള ആളുകളല്ലാന്ന് അവർക്ക് അറിയാം. കാരണം അവരങ്ങനെയാണ് ജീവിക്കുന്നത്. ഓസ്ട്രേലിയൻ ആയിട്ടുള്ള നമ്മുടെ മലയാളി ഫാമിലി എന്നുള്ള കുട്ടികളെ, പെണ്ണായാലും ആണായാലും, അവർ ഓസ്ട്രേലിയൻസിനെ കല്യാണം കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് അവിടെ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുപോലും കൂടാ എന്താന്ന്. അപ്പൊ ഒരിക്കലും അവിടെ സ്ത്രീധനം ഇല്ല. അവര് ഈ പറഞ്ഞ മറ്റേതൊരു ഓസ്ട്രേലിയൻസിനെ പോലെയാണ് അവരുടെ കല്യാണങ്ങൾ നടന്നിരിക്കുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മലയാളികള് നാട്ടിന്ന് തന്നെ ആലോചിച്ച് മലയാളികളെ തന്നെ കല്യാണം കഴിക്കുന്ന രീതികളുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അവർ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച ആളുകൾ മുഴുവൻ അത്യാവശ്യം നന്നായിട്ട് സ്വർണം ഇട്ടിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷെ അതിന് അവർ സ്ത്രീധനം എന്ന പേര് പറയില്ലായിരിക്കാം. പക്ഷെ നാട്ടിൽ നിന്ന് കഴിക്കുമ്പോഴാണല്ലോ ഈ പ്രസ്റ്റീജിന്റെ പ്രശ്നം വരുന്നതും ആളുകൾ കാണുന്നത് പ്രശ്നങ്ങൾ വരുന്നതും. അപ്പം കുട്ടി ഇല്ലാത്തടത്തുനിന്നാണോ എന്ന് ചോദിക്കുന്ന വിഷയങ്ങളും വരുന്നത്. അതുകൊണ്ടായിരിക്കാം നാട്ടിലായതുകൊണ്ടായിരിക്കാം ധാരാളം സ്വർണം ഇട്ടിട്ടാണ് ആ കുട്ടികളുടെയൊക്കെ വിവാഹ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുള്ളത്.
മറ്റുള്ളവർക്കിടയിൽ കുടുംബമാഹിമ എടുത്തു കാട്ടാനുള്ള ഒരു ഉപാധിയാണ് കേരളത്തിൽ സ്ത്രീധനമെന്ന് അഡലേഡിലുള്ള അശോകൻ ഇടക്കാട് പറയുന്നു.
എനിക്ക് തോന്നുന്നത് ശരിക്കും ഡവറി സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇപ്പൊ നാട്ടുകാർ കാണുന്നത്. അതായത് മറ്റുള്ളവരുടെ മുമ്പില് നമ്മളെ ആസ്തി എത്രയുണ്ട്, നമ്മളൊരു കേപ്പബിൾ ആണെന്നുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അധികം ആൾക്കാരും ഡവറി കാണുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് വെസ്റ്റേണേഴ്സിന്റെ ഇടയിൽ ഡവറി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതൊരു വിഷയമായിട്ട് ഇവിടെ തോന്നുന്നില്ല ശരിക്കും ആൾക്കാരുടെ ഇടയില്. പിന്നെ മാതാപിതാക്കൾക്ക് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന സന്തോഷത്തോടെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ എന്തെങ്കിലും ആഭരണങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുള്ളത് അല്ലാണ്ട് ഒരു ഡിമാൻഡോ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. ഇവിടുത്തെ കൾച്ചറിന് നാച്ചുറലായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ് ശരിക്കും.
എന്നാൽ അത്തരം പൊങ്ങച്ചങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ലാത്തത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിലും സ്ത്രീധനത്തിന് പ്രസക്തിയില്ലെന്ന് അശോകൻ ചൂണ്ടിക്കാട്ടുന്നു.
ഒന്നാമതെന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയാ മറ്റുള്ളവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് പോരാ നമ്മളെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താ പറയാ ഹൈ ആക്കണം എന്നുള്ള ഒരു കമ്പൽഷൻ നമുക്കില്ല. നാട്ടിലാവുമ്പോ അത് കുറച്ച് കൂടുതലാണ്. അപ്പൊ അതിന്റെ റിഫ്ലക്ഷനെ നമ്മളെ ലൈഫിൽ അങ്ങോളം ഇങ്ങോളം കാണാം. നമ്മളെ എന്താ പറയാ നമ്മളൊരു വീട് വാങ്ങുന്ന സമയത്തായാലും കാർ വാങ്ങുന്ന സമയത്തായാലും ഈവൻ മക്കൾക്ക് ഡവറി കൊടുക്കുന്ന സമയത്തായാലും എന്താ പറയാ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു കമ്പൽഷൻ ഇവിടെ ഇല്ല. അതൊരു വലിയൊരു എന്താ പറയാ റിലീഫാണ് ശരിക്കും.
കുടുംബത്തിന്റെ നിലയും വിലയും കാണിക്കാനുള്ള ഒരു വേദിയായി മാറുകയാണ് കേരളത്തിലെ വിവാഹങ്ങൾ. ദാമ്പത്യത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പെൺകുട്ടികൾക്ക് മാതാപിതാക്കളുടെ പിന്തുണ നഷ്ടമാകുമ്പോഴാണ് മരണങ്ങൾ വർദ്ധിക്കുന്നതെന്ന് ടെസി തോമസ് പറയുന്നു. സ്ത്രീധനത്തിന്റെ പേരിലും മറ്റും പീഡനത്തിനിരയാവുന്ന പെൺമക്കളെ മാതാപിതാക്കൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നും ടെസി ചൂണ്ടിക്കാട്ടുന്നു.
ഈ പെൺകൊച്ചുങ്ങള് ചെന്ന് കഴിഞ്ഞിട്ട് ആരുമില്ലാത്ത വീട്ടില് അവർക്കാരും സഹായം ഇല്ലല്ലോ. അവര് ഹസ്ബൻഡ് സഹായിച്ചിട്ടില്ല, ഇമോഷണൽ സപ്പോർട്ട് ഇല്ല, ഹസ്ബൻഡിന്റെ ഫാമിലി ഇല്ല, എല്ലാവർക്കും പൈസ വേണമെന്ന് പറയുമ്പം തിരിച്ചു വീട്ടിലോട്ട് ചെല്ലുന്ന കാര്യം ഓർക്കുമ്പം മറ്റുള്ളവരെന്ത് പറയുമെന്ന് ഓർക്കുമ്പം ഇതിനകത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നും അറിയാൻ മേലാത്തപ്പം പിന്നെ അങ്ങനെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തപ്പം ഒന്നുകിൽ അവരുടെ ഓടി രക്ഷപ്പെടണം, അതല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവർ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേങ്കിൽ ആരെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് അത് പരിഹരിക്കാൻ അവർക്കും കൂടി ശക്തി കൊടുത്ത് നിൽക്കേണ്ട പേരൻസ് തകർന്നു പോയെങ്കിൽ എന്ത് ചെയ്യും? അപ്പം മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഈഗോയ്, പ്രസ്റ്റീജ്, കുടുംബം, അതും ഇതുമെല്ലാം നോക്കുമ്പം എല്ലാം ഇഷ്യൂസ് ആണ്. പക്ഷെ ഈ എല്ലാ ഇഷ്യൂസിന്റെ മുകളിൽ എന്റെ കുഞ്ഞ് കൈവിട്ടെന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ, അവൾ മരിച്ചു പോയെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ മരിക്കാൻ നമ്മുടെ പേരൻസ് ആരെങ്കിലും സമ്മതിക്കോ? ഇല്ല.
ഈ അഭിപ്രായം തന്നെയാണ് മെൽബണിലുള്ള ജംന ചെരിപുറവും പങ്കുവച്ചത്. വിവാഹബന്ധത്തിൽ വിള്ളൽ വീഴുമ്പോൾ അത് മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ വേർപെടുത്തേണ്ട ബന്ധങ്ങൾ വേർപെടുത്തി മക്കളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കണമെന്ന് ജംന പറയുന്നു.
പറ്റില്ലാത്ത ഒരു കാര്യം നമുക്കങ്ങ് മാറ്റി വെച്ചൂടെ? നമ്മൾ എന്തിനു സ്ട്രഗിൾ ചെയ്യണം? രണ്ട് വ്യക്തികൾ, ഓരോ മനുഷ്യനും ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നമുക്ക് അതിന്റെ ഫുള്ളസ്റ്റ് എൻജോയ് ചെയ്യാനുള്ള ഒരു ഒരു അവകാശമില്ലേ? അതുപോലെ അതിനുള്ളൊരു അവസരമില്ലേ? നമ്മൾ ഈ കയ്പ് തന്നെ കടിച്ചു വെച്ചുകൊണ്ട് തന്നെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? പറ്റാത്തതിനെ പറ്റുകയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ അവിടെ അവസാനിപ്പിക്കുക, അങ്ങോട്ട് മാറുക. മാരേജ് എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണോ അതുപോലെ തന്നെ വരാം. അത് അത് സൂട്ടബിൾ ആവില്ല, കോമ്പാറ്റിബിൾ ആവില്ല എന്ന് പറയുമ്പോൾ അത് അവസാനിപ്പിക്കണം. ഇതിനകത്ത് നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ, ഇതിനകത്ത് അനാവശ്യമായിട്ട് എന്ന് പറയാം, പക്ഷെ വി കനോട്ട് കൺട്രോൾ. എല്ലാവിധ മീഡിയകളിലും, സിനിമകളിലായാലും സാഹിത്യത്തിലായാലും ഒക്കെ ഇവക കാര്യങ്ങളിലെ വിവാഹത്തെ, അത് എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും ഒരു സ്ത്രീ അതിനകത്തൂടെ കടന്നു പോകുന്നതിനെ മഹത്വവൽക്കരിക്കുകയും ഡിവോഴ്സ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഒരു ഒരു തൻ്റെടിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സാഹിത്യത്തിലും ചലച്ചിത്രത്തിലും ഇപ്പോഴും വരെയുണ്ട്. ഇതെല്ലാം കൂടെ, ഇതെല്ലാം നമ്മളെയല്ലേ അഫക്ട് ചെയ്യുന്നത്, സ്ഥിരമായി കാണുന്ന വ്യക്തികളെയല്ലേ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു മാറ്റം വരണമെങ്കിൽ ബോധവൽക്കരണം വരണം. ഈ ബോൾഡായ മെസ്സേജ് കൊണ്ടുവരാൻ പറ്റുന്ന ഗവൺമെന്റ് മീഡിയകളുണ്ട് അല്ലെ, ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്ന മൂവീസ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള രീതികളിൽ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും. പക്ഷേ ശക്തമായ ബോധവൽക്കരണം ഇവിടെയാണ് എന്താ NGOs അങ്ങനെയുള്ള, അല്ലെങ്കിൽ സ്ത്രീപക്ഷ ചിന്താഗതിക്കാർ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി. അതായത് പറ്റാത്തത് നമ്മൾ അത് അവസാനിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് പറ്റുന്ന കാര്യം ചെയ്യുക, അതല്ല ചെയ്യേണ്ടത്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ആയിരിക്കും ചില ബന്ധങ്ങൾ.
ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിലെ പുതുതലമുറ സ്ത്രീധനം എന്നതിനെ പൂർണ്ണമായും എതിർക്കുന്നതായാണ് കണ്ടുവരുന്നതെന്ന് ജേക്കബ് തോമസ്.
ഓസ്ട്രേലിയയിലെമ്പാടും പ്രത്യേകിച്ച് സിഡ്നിയിലുള്ള ചെറുപ്പക്കാരുമായിട്ടൊക്കെ എനിക്ക് വളരെ അടുത്ത കോണ്ടാക്ട് ഉണ്ട്. വളരെ ശക്തമായിട്ട് ഈ സ്ത്രീധന സമ്പ്രദായത്തെ എതിർക്കുകയും അവർ പറയുന്നത് അവരുടെ നോട്ടത്തിൽ ഇത് മനുഷ്യ സംസ്കാരത്തിന് യോജിക്കാത്ത ഒരു സമ്പ്രദായമാണ്, അത് യാതൊരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം അവർക്കോ അവരുടെ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കത്തില്ല. ഇവിടുത്തെ ആൺകുട്ടികളും പറയുന്നു ഞങ്ങൾക്ക് സ്ത്രീധനം എന്നുള്ള ഇടപാടേ ഞങ്ങൾക്ക് വേണ്ട. അപ്പം വളരെ വ്യക്തമായ ഒരു തീരുമാനവും വളരെ വ്യക്തമായ ഒരു സമീപനവും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ മലയാളി സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് സ്ത്രീധനത്തെ കുറിച്ചും അറേഞ്ച്ഡ് മാര്യേജിനെ കുറിച്ചും ഉണ്ട്.
ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണവും ഇതുതന്നെയാണെന്നാണ് അശോകനും പറയുന്നത്.
അവര് ഡിഫറെന്റ് എന്താ പറയാ അറ്റ്മോസ്ഫിയർ ആണ്, അവർക്ക് അങ്ങനെ ഒന്നുമില്ല. ആഭരണം കൊടുക്കണമെന്നോ അത് അമ്മേന്റെ സന്തോഷത്തിന് മാത്രം കൊടുക്കുക, അല്ലാണ്ട് അവരുടെ ഡിമാൻഡോ അവർക്ക് ഇങ്ങനെ വേണമെന്നോ ഒന്നുമില്ല. പൊല്യൂഷൻ, മൈൻഡിലുള്ള പൊല്യൂഷൻ അവരെ കയറിൽ കയറിയിട്ടില്ല. കാരണം ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്നുകൊണ്ട് അതുപോലെ നമ്മളെ അവരെ എന്താ പറയാ, ഇപ്പൊ ഹിന്ദു റിലീജിയൻ ആണെങ്കിലും നമ്മളെ ഹിന്ദു റിലീജിയനോ അല്ലെങ്കിൽ ഒരു മതവും അവരെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. അവരത് ഫ്രീ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇതുവരെ വളർന്നത്. അവര് ലൈഫിൽ ഹാപ്പിയാണ്, അവർക്ക് അങ്ങനെ കംപ്ലൈന്റ് പറയാനൊന്നുമില്ല.
ഇവിടെ ജനിച്ചു വളർന്ന തന്റെ മകന്റെ ചെവിയിൽ ഇത്തരം കെട്ട ആചാരങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ എത്താതിരിക്കാൻ ശ്രമിക്കുമെന്നാണ് ജംന പറയുന്നത്.
എന്റെ കുട്ടി അവനിപ്പം യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് തീർച്ചയായിട്ടും അവന് മുമ്പിൽ അവനൊരു റിലേഷൻ കണ്ടെത്തും, അത് കഴിഞ്ഞ് അവനൊരു ഒരു ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യും എന്നുള്ളത് അതൊരു എക്സ്പെക്ടഡ് ട്രാക്കാണ് മനുഷ്യജീവി എന്നുള്ള നിലയിൽ. അപ്പോൾ ഞാൻ അവനോട് പലപ്പോഴും തുറന്ന് പറയാറുള്ളതും, അല്ലെങ്കിൽ ഞാൻ ഇനിയാണെങ്കിൽ അവനോട് പറയാനിരിക്കുന്നത്, നിങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വഴി, മാർഗം കണ്ടെത്തുക. ഡൗറി എന്നോ ഇൻഹെറിറ്റൻസ് എന്നോ എന്നുള്ളൊരു വാക്ക് ഞാനെൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പറയില്ല, അവനങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് തന്നെ ഞാൻ അവനോട് നിഷ്ഠ ചെയ്യുകയും ചെയ്യും. അതായത് പാർട്ണറുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന, അല്ലെ പാർട്ണറുടെ ബാങ്ക് ബാലൻസ് കണ്ടുകൊണ്ട്, വെൽത്തി ആയിട്ടുള്ളൊരു പാർട്ണറെ അല്ല, സമ്മൺ ഹു ഇസ് കോമ്പാറ്റിബിൾ, നിനക്ക് ഒത്തുപോകാവുന്ന, നിന്നോടൊപ്പം ചേർന്ന് പോകാവുന്ന, രണ്ടുപേർക്കും പരസ്പരം സന്തോഷം കൊടുത്തുകൊണ്ട് പകരാവുന്ന ഒരു റിലേഷനിൽ ജീവിച്ചു പോകാനായിട്ട് ആണ് പറയാൻ.
അറേഞ്ച്ഡ് മാരേജ് എന്ന സംവിധാനത്തിൽ മാറ്റം വന്നാൽ മാത്രമേ സ്ത്രീധനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലും മാറ്റം വരികയുള്ളൂ എന്ന് ജേക്കബ് തോമസ് പറയുന്നു.
അപ്പൊ ഈ സ്ത്രീധന സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഈ കാടൻ പ്രിമിറ്റീവ് ആയിട്ടുള്ള പിന്നെ അറേഞ്ച്ഡ് മാരേജ് എന്നുള്ള സിസ്റ്റം തന്നെ മാറ്റണം. അങ്ങനെ വരുമ്പോഴാണ് ബന്ധുക്കളും പിന്നെ മാതാപിതാക്കളും കൂടുതൽ ഇടപെടുന്നു, പിന്നെ അവര് സാമ്പത്തികമായിട്ടുള്ള ഡിമാൻഡുകൾ വെക്കുന്നു. അതൊക്കെ അത് കംപ്ലീറ്റ് അങ്ങ് നിർത്തിയിട്ട് പിന്നെ ആൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ട് പരിചയപ്പെട്ട് അവർ പരസ്പരം മനസ്സിലാക്കി വിവാഹം കഴിക്കുക. അതിനുശേഷം ഈ ഇത് പറയുമ്പോഴേ ഇടയ്ക്ക് ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധു നാട്ടിലെ വിവാഹം എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറുക്കന്റെ അച്ഛൻ 100,000 രൂപ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. ഈ ഒരു കാരണം കൊണ്ട് ആ കല്യാണം മാറിപ്പോയി. എന്റെ സുഹൃത്ത് ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിൽ പോയി കല്യാണം കൂടാനായിട്ട്. പക്ഷെ കല്യാണത്തിന്റെ മനസ്യോധത്തിന്റെ തലേദിവസം അവർ വിളിച്ചു പറഞ്ഞു ഈ കല്യാണം വേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചു പറയാണ്, പിന്നെ ചെറുക്കന്റെ അച്ഛന് 100,000 രൂപ കൂടുതൽ കൊടുത്താൽ ഈ കല്യാണം നടക്കുള്ളൂ. എത്ര നികൃഷ്ടമാണ്! ഇതൊരു ടിപ്പിക്കൽ ഉദാഹരണമാണ്. ഈ അറേഞ്ച്ഡ് മാരേജും സ്ത്രീധനവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള ഒരു ടിപ്പിക്കൽ ഉദാഹരണം ഞാനിപ്പോ പറഞ്ഞത്. അതുകൊണ്ട് അറേഞ്ച്ഡ് മാരേജ് എന്നുള്ള കാടത്ത പിന്നെ സമ്പ്രദായം നിർത്തുക. അതോടുകൂടി സ്ത്രീധന സമ്പ്രദായത്തിന്റെ പ്രശ്നങ്ങൾ വളരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും.
സ്ത്രീ പുരുഷ സമത്വത്തിന്റേതായ പുതിയ ചിന്തകൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ കാലമായതിനാൽ അതിനുതകുന്ന പാഠങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. സ്ത്രീധനം എന്ന ദുരാചാരത്തിനെതിരെ ഓരോ മരണങ്ങളും വാർത്തകളിൽ ഇടം തേടുമ്പോഴുള്ള ഒരു ചർച്ച മാത്രമായി ഇത് അവസാനിക്കാതെ ഇനിയും ഒരു ഉത്രയും വിസ്മയയും ഉണ്ടാവാതിരിക്കാൻ നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഓസ്ട്രേലിയൻ മലയാളി കുട്ടികൾക്കിടയിൽ സ്ത്രീധനം എന്നത് ചിന്തയിൽ ഒരിക്കൽ പോലും തെളിഞ്ഞു വരാതിരിക്കാൻ നമുക്കും പരിശ്രമിക്കാം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.